എസ്ര ശാസ്ത്രി എഴുതിയ പുസ്തകമാണല്ലോ ഈ ദിവസങ്ങളിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രവാസത്തിന് ശേഷം യെരുശലേമിലേക്ക് മടങ്ങി വന്ന ആദ്യത്തെ കൂട്ടം ഏകദേശം 50,000 മാത്രം ആയിരുന്നു. അടുത്ത കൂട്ടം എസ്ര ശാസ്ത്രിയുടെ നേതൃത്വത്തിലായിരുന്നു, അത് 2,000 മാത്രമായിരുന്നു. വേറെ കുറെ പേർ കൂടി വന്നു. എന്നിരുന്നാലും 60,000 താഴെ മാത്രമേ എല്ലാം കൂടി ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഈ പറഞ്ഞ സമയത്ത് അനേകം 10,00,000 ഇസ്രായേലിയർ ഉണ്ടായിരുന്നു എന്നോർക്കണം. അതിൻ്റെ അർത്ഥം വലിയ പങ്കാളുകളും ബാബിലോണിലും മറ്റ് സ്ഥലങ്ങളിലും കഴിഞ്ഞുകൂടുകയായിരുന്നു, അല്ലാതെ വാഗ്ദത്ത നാട്ടിലേക്ക് അവർ വന്നിരുന്നില്ല. ഒരുപക്ഷെ അവർക്കതിന് താല്പര്യമില്ലായിരുന്നിരിക്കും. നാം എസ്രായുടെ പുസ്തകം 2 വരെ പഠിച്ചു കഴിഞ്ഞല്ലോ. 2 നാം കണ്ടു വന്ന ആളുകളുടെ, ഒരു വലിയ പങ്കാളികളുടെ പേരുകളാണ് അവിടെ രേഖപ്പെടുത്തിയിരുന്നത്. 3 നാം വരുമ്പോൾ അതിൻ്റെ 1 വായിക്കുന്നു: അങ്ങനെ ഇസ്രായേൽ മക്കൾ പട്ടണങ്ങളിൽ പാർത്തിരിക്കുമ്പോൾ 7 ജനം ഒരുമനപ്പെട്ട് യെരുശലേമിൽ വന്നുകൂടി. 2 സംഭവങ്ങൾക്കും 3 സംഭവങ്ങൾക്കും ഇടയിൽ കുറേ സമയം ഉണ്ടായിരുന്നു എന്നത് വ്യക്തമാണ്. ഇസ്രായേൽ ജനം സ്വന്തം ദേശത്തേക്ക് മടങ്ങി വരുന്നത് പറഞ്ഞുകൊണ്ടാണ് 2 അവസാനിപ്പിച്ചത്. ദേവാലയം പണിയുന്നതിനും ദേശം യഥാസ്ഥാനപ്പെടുത്തുന്നതിനും അവർ വളരെയേറെ ധനം തങ്ങളോടൊപ്പം കൊണ്ടുപോന്നിരുന്നു. സമയം മുൻപോട്ട് പോയപ്പോൾ അവർ തങ്ങൾക്ക് തന്നെ വീടുകൾ പണിതു. ദേവാലയത്തെ അവഗണിച്ചുകൊണ്ട് സ്വന്തം വീടുകളിൽ ശ്രദ്ധിച്ചതിന് ഹഗ്ഗായി പ്രവാചകൻ അവരെ ശാസിക്കുന്നത് നാം പിന്നീട് കാണുന്നതാണ്. അങ്ങനെ പിന്മാറിപ്പോയ സമയം പല ആഴ്ചകളോ മാസങ്ങളോ 2 തന്നെയോ ആകാവുന്നതാണ്. 2 നാം കാണുന്നു 3:2. യോസാദാക്കിൻ്റെ മകനായ യേശുവയും അവൻ്റെ സഹോദരന്മാരായ പുരോഹിതന്മാരും ശേൽത്തിയേലിൻ്റെ മകനായ സെരുബാബേലും അവൻ്റെ സഹോദരന്മാരും എഴുന്നേറ്റ് ദൈവപുരുഷനായ മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നതുപോലെ ഹോമയാഗങ്ങൾ അർപ്പിക്കേണ്ടതിന് ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ യാഗപീഠം പണിതു. ഇതിൽ എനിക്കേറെ താല്പര്യജനകമായ ഒരു വിഷയം എന്തെന്നാൽ, അവർ തിരുവചനം പരിശോധിച്ചു. മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് എന്തെന്ന് കണ്ടുപിടിച്ചു. എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ വാദപ്രതിവാദമോ ഭിന്നാഭിപ്രായമോ ഒന്നുമില്ല. അവർ ദേശത്തേക്ക് മടങ്ങി വന്നു എന്ന് മാത്രമല്ല, അവർ മോശയുടെ ന്യായപ്രമാണത്തിലേക്കും മടങ്ങി വന്നു. അവരുടെ അധികാരത്തിൻ്റെ അടിസ്ഥാനം തിരുവചനമായിരുന്നു. അതുകൊണ്ട് ആശയങ്ങളോ വ്യക്തികളുടെ അഭിപ്രായങ്ങളോ അവരുടെ തീരുമാനത്തിൽ കടന്നുകൂടിയില്ല. വികാരത്തിൻ്റെ പുറത്തോ എന്തെങ്കിലും ചെയ്യണമെന്ന് മാത്രമുള്ള ചിന്തയിലോ അല്ല അവർ കാര്യങ്ങൾ ചെയ്തത്. ഇവിടെ നമുക്ക് ചേരുന്ന ഒരു കാര്യമുണ്ട്: മനുഷ്യർ പറയുന്നതും ചിന്തിക്കുന്നതും പ്രധാനപ്പെട്ടതല്ല. തിരുവചനം സകലത്തിനും മതിയായതാണ്. മാത്രമല്ല, സഭാചരിത്രത്തിലെ ഏതൊരു കാലയളവിലും ജീവിക്കുന്നവരിൽ ദൈവത്തോട് വിശ്വസ്തരായിരിക്കുന്നവർക്ക് ആവശ്യമായ ആലോചന ഉൾക്കൊള്ളുന്നതാണ് തിരുവചനം. ജീവിതത്തെ ശരിയാവണ്ണം മുൻപോട്ട് നയിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ദൈവവചനത്തിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിച്ചാൽ മതിയാകും. ഈ കാരണത്താലാകുന്നു ഞാൻ രീതികളെക്കുറിച്ചോ മനഃശാസ്ത്രത്തെക്കുറിച്ചോ ലൈംഗികതയെക്കുറിച്ചോ ഒന്നും സംസാരിച്ച് സമയം കളയാതെ ദൈവവചനം പഠിപ്പിക്കുന്നത്. നാം ദൈവവചനത്തെ ആകമാനം ശ്രദ്ധിക്കേണ്ടതാണ്. മൊത്തത്തിലുള്ള ഒരു വീക്ഷണമാകുന്നു നമുക്കുണ്ടാകേണ്ടത്, അല്ലാതെ വളരെ പ്രസിദ്ധമായ 1-2 ഭാഗങ്ങളെ മാത്രം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്താൽ പോരാ. അങ്ങനെയുള്ള ഭാഗങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ അവയിൽ ചിലത് മറ്റു ഭാഗത്തിന് ശ്രദ്ധ കൊടുക്കാതിരുന്നതിനാൽ വിലയില്ലാത്തതുപോലെ ആയിത്തീർന്നിട്ടുണ്ട് എന്നത്ര ഞാൻ ചിന്തിക്കുന്നത്. ദൈവവചനത്തെ മൊത്തത്തിൽ പഠിക്കുകയും അത് അങ്ങനെ മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ പിന്നെ അവിടെയും ഇവിടെയും തല്ലി തടവി സംസാരിക്കുന്ന പുസ്തകങ്ങളുടെ ആവശ്യം എന്താണ്? ഇന്ന് അനേകം ക്രിസ്തീയ പുസ്തകങ്ങളും ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെട്ടതല്ല എന്നതാണ് വിചിത്രം. ആധുനിക മനഃശാസ്ത്രവും സാങ്കേതിക വിദ്യകളും പെരുമാറ്റ രീതികളും അങ്ങനെ പോകുന്ന ആ പരിശ്രമങ്ങളുടെ പട്ടിക സ്വയം മീൻ പിടിച്ച് കഴിക്കുവാൻ പഠിക്കുന്നതിന് അല്ലെങ്കിൽ പഠിപ്പിക്കുന്നതിന് പകരം വല്ലപ്പോഴും ഓരോ മീനെ പിടിച്ചു കൊടുക്കുന്നത് പോലെയാണിത്. അതേ സുഹൃത്തെ, ദൈവവചനമാണ് നമുക്കുള്ള സകല പ്രശ്നത്തിൻ്റെയും മറുപടി എന്നോർക്കണം. എന്തുകൊണ്ട് ആ ഉറവിടത്തിലേക്ക് നാം പോകുന്നില്ല? 3:3 നാം വായിക്കുന്നു: അവർ ദേശത്തെ നിവാസികളെ പേടിച്ചിട്ട് യാഗപീഠത്തെ അതിൻ്റെ പണ്ടത്തെ നിലയിൽ പണിതു. അതിന്മേൽ യഹോവയ്ക്ക് ഹോമയാഗങ്ങളെ കാലത്തും വൈകുന്നേരത്തുമുള്ള ഹോമയാഗങ്ങളെ തന്നെ അർപ്പിച്ചു. അവർ നിവാസികളെ പേടിച്ചിട്ട് യാഗപീഠത്തെ അതിൻ്റെ പണ്ടത്തെ നിലയിൽ പണിതു. അതിന്മേൽ യഹോവയ്ക്ക് ഹോമയാഗങ്ങളെ കാലത്തും വൈകുന്നേരത്തുമുള്ള ഹോമയാഗങ്ങളെ തന്നെ അർപ്പിച്ചു. അവർ പണിതുയർത്തിയ യാഗപീഠം ഹോമയാഗത്തിൻ്റെ യാഗപീഠമായിരുന്നു. നാം ഇതിനു മുൻപ് പല പ്രാവശ്യം കണ്ടതുപോലെ ഈ യാഗപീഠം ക്രിസ്തുവിൻ്റെ ക്രൂശിനെ ചൂണ്ടിക്കാണിക്കും. ഹോമയാഗം ക്രിസ്തുവിൻ്റെ ആളത്വത്തെയും നമുക്ക് വേണ്ടിയുള്ള അവൻ്റെ യാഗത്തെയുമാണ് കാണിക്കുന്നത്. കളങ്കമില്ലാത്തവനായി ക്രിസ്തു തന്നെ തന്നെ ദൈവത്തിന് അർപ്പിച്ചു. അവൻ പാപികളുടെ സ്ഥാനത്ത് അവർക്ക് പകരം മരിച്ചു. ഈ യാഗം കഴിക്കുമ്പോൾ അവർ വാസ്തവത്തിൽ ചെയ്തത് ക്രിസ്തുവിൻ്റെ ആളത്വത്തെയും അവൻ്റെ പാപപരിഹാര യാഗത്തെയും നേരിടുകയായിരുന്നു. ഇന്ന് ദൈവമക്കൾ ദൈവത്തെ സമീപിക്കുന്നത്, അതെ, ദൈവത്തെ സമീപിക്കുവാൻ അവർക്ക് സാധിക്കുന്ന ഇടം അതത്രേ. ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ക്രിസ്തുവിനെ രക്ഷകനായി അംഗീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ വിശ്വാസികളുടെ സമൂഹമാകുന്ന സഭയിലേക്ക് ഏകീഭവിപ്പിക്കുകയും ചെയ്തിട്ടുള്ള സകലരും സഹോദരങ്ങളാണ് എന്ന് ഓരോ വിശ്വാസിയും മനസ്സിലാക്കണം. എനിക്ക് കൂട്ടായ്മ ആചരിക്കുവാൻ കഴിയുന്ന ആളാണ് എൻ്റെ സഹോദരൻ. ഒരു വ്യക്തിയുടെ നിറമോ ആളിൻ്റെ സമൂഹത്തിലെ സ്ഥാനമോ സമ്പത്തോ ഒന്നുമല്ല കൂട്ടായ്മയുടെ അടിസ്ഥാനം. ഒരു വ്യക്തി ഏത് കാരനായിരിക്കുന്നെന്നോ, ഞാൻ പറഞ്ഞു മനസ്സിലായില്ല, ഏത് സഭക്കാരനാകുന്നു എന്നതോ ഒന്നുമല്ല കൂട്ടായ്മയുമായി ബന്ധപ്പെടുന്ന കാര്യം. എന്നാൽ നമ്മുടെ സമൂഹം ഇന്ന് ഇതിനൊക്കെയാണ് ഏറ്റവും അധികം വില കൽപ്പിക്കുന്നത്. ഇതിലൊന്നും തന്നെ ഈ കാര്യത്തിൽ ഒരു വ്യത്യാസം വരുത്തും എന്ന് ചിന്തിക്കരുത്. ഈ പറഞ്ഞ വ്യക്തി ക്രിസ്തുവിൽ വിശ്വസിച്ച് ഒരു ദൈവവൈതൽ ആയിത്തീർന്നിട്ടുണ്ടോ? അതത്ര ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഒരു വ്യക്തി ദൈവവൈതൽ ആയിത്തീർന്നിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയും ഞാനുമായി ഒരുമിച്ച് ചേർന്ന് കൂട്ടായ്മ ആചരിക്കാവുന്നതാണ്. അങ്ങനെയുള്ളവർ തമ്മിൽ മാത്രമാണ് കൂട്ടായ്മ ഉണ്ടാകുക. ഇതൊരു മനോഹരമായ കാര്യമാണ്. പ്രവാസത്തിൽ നിന്നും മടങ്ങി വന്ന ഈ ജനങ്ങളിൽ നാം ഒരു അതിമഹത്തായ ഏകത കാണുന്നു. അത് എല്ലാ ദൈവമക്കളിലും കാണേണ്ടത് അത്രേ. സങ്കീർത്തനക്കാരൻ പാടിയത് ഇതാ, സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു എന്നത്രേ. അടിമത്തത്തിൽ നിന്നും സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വന്ന ഈ ജനം ദരിദ്രരും എല്ലാവിധത്തിലും പാപപ്പെട്ടവരുമായിരുന്നു. അവർ സ്ഥാനമാനങ്ങളൊന്നും അന്വേഷിക്കുന്നില്ലായിരുന്നു. ദൈവഹിതം പ്രവർത്തിക്കുവാൻ മാത്രമാണ് അവർ ശ്രമിച്ചിരുന്നത്. താങ്കളും ഞാനും ഒരു യുഗത്തിൻ്റെ അന്ത്യത്തിലാണ് ജീവിക്കുന്നത്. കാലത്തെക്കുറിച്ച് ഒരറിവ് ഉള്ളവർക്ക് മാത്രമേ നാട്യം നിർത്തി വാസ്തവമായി പ്രവർത്തിക്കുവാൻ സാധിക്കൂ. ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം അഭിനയമാണല്ലേ. 25:9 നാം വായിക്കുന്നത്, സൗമ്യതയുള്ളവരെ അവൻ ന്യായത്തിൽ നടത്തുന്നു, സൗമ്യതയുള്ളവർക്ക് തൻ്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു. നാം സൗമ്യതയുള്ളവരായിരിക്കേണ്ടതാണ്. നമ്മുടെ സഭകളിലും സംഘടനകളിലും നാം എല്ലായ്പ്പോഴും എന്തെങ്കിലുമൊക്കെ വലിയ കാര്യങ്ങൾ ചെയ്യുവാനുള്ള ശ്രമത്തിലാണല്ലോ. അതെ സുഹൃത്തെ, നാം അത് ചെയ്യേണ്ടതില്ല. നാം ആകെ ചെയ്യേണ്ടത് യേശുക്രിസ്തുവിൻ്റെ ആളത്വത്തിന് ചുറ്റും കൂടി അവനെ ആരാധിക്കുക മാത്രമാണ്. അതത്രേ സ്വന്തം ദേശത്തേക്ക് മടങ്ങി വന്ന യഹൂദന്മാരുടെ ശേഷിപ്പ് ചെയ്തത്. 4:5 നോക്കിക്കാട്ടെ, എഴുതിയിരിക്കുന്നത് പോലെ അവർ കൂടാര പെരുന്നാൾ ആചരിച്ചു. ഓരോ ദിവസത്തേക്കുള്ള നിയമപ്രകാരം അതത് ദിവസത്തിൻ്റെ ആവശ്യം പോലെ അവർ ഹോമയാഗം കഴിച്ചു. അതിൻ്റെ ശേഷം അവർ നിരന്തര ഹോമയാഗങ്ങളും അമാവാസികൾക്കും യഹോവയ്ക്ക് വിശുദ്ധീകരിച്ചിരുന്ന ഉത്സവങ്ങൾക്കും ഒക്കെയും യഹോവയ്ക്ക് ഔദാര്യ ദാനങ്ങൾ കൊടുക്കുന്ന ഏവർക്കുമുള്ള യാഗങ്ങളും അർപ്പിച്ചു. ഈ ജനം ദൈവവചനത്തിലേക്ക് മടങ്ങി വന്നു. അവർ യാഗപീഠം പണിതു. ഇപ്പോൾ അവർ ദേവാലയത്തിൻ്റെ അടിസ്ഥാനം പണിയുവാൻ ആരംഭിക്കുകയാണ്. ഞാൻ ഇനിയും 8 വാക്യങ്ങളാണ് വായിക്കുന്നത്, നോക്കിക്കാട്ടെ. അവർ യെരുശലേമിലെ ദേവാലയത്തിങ്കിൽ എത്തിയതിൻ്റെ 2 സേൽത്തിയേലിൻ്റെ മകനായ സെരുബാബേലും യോസാദാക്കിൻ്റെ മകനായ യേശുവയും അവരുടെ ശേഷം സഹോദരന്മാരും പുരോഹിതന്മാരും ലേവ്യരും പ്രവാസത്തിൽ നിന്ന് യെരുശലേമിലേക്ക് വന്നവരെല്ലാവരും കൂടി പണി തുടങ്ങി. 20 മുതൽ മേലോട്ട് പ്രായമുള്ള ലേവ്യരെ യഹോവയുടെ ആലയത്തിൻ്റെ പണി നടത്തുവാൻ നിയമിച്ചു. അങ്ങനെ യേശുവയും അവൻ്റെ പുത്രന്മാരും സഹോദരന്മാരും കത്മിയേലും അവൻ്റെ പുത്രന്മാരും ഹോദാവിയാവിൻ്റെ പുത്രന്മാരും ഹെനാദാദിൻ്റെ പുത്രന്മാരും അവരുടെ പുത്രന്മാരും സഹോദരന്മാരുമായ ലേവ്യരും യഹോവയുടെ ആലയത്തിൽ വേല ചെയ്യുന്നവരെ മേൽവിചാരണ ചെയ്യുവാൻ ഒരുമനപ്പെട്ടു വന്നു. പണിയുന്നവർ യഹോവയുടെ മന്ദിരത്തിന് അടിസ്ഥാനമിട്ടപ്പോൾ ഇസ്രായേൽ രാജാവായ ദാവീദിൻ്റെ ചട്ടപ്രകാരം യഹോവയ്ക്ക് സ്തോത്രം ചെയ്യേണ്ടതിന് വിശുദ്ധ വസ്ത്രം ധരിച്ച പുരോഹിതന്മാരെ കാഹളങ്ങളോടും ആസാഫ്യരായ ലേവ്യരെ കൈത്താളങ്ങളോടും കൂടെ നിർത്തി. ഇതുവരെയായിട്ടും ഈ ജനങ്ങൾ ഒരു യാഗപീഠം പണിയുകയും ദേവാലയത്തിൻ്റെ അടിസ്ഥാനം ഇടുകയും മാത്രമാണ് ചെയ്തത്. എന്നാൽ അവർ ആകെ ആവേശത്തിലാണ്. ഒരു ദേവാലയം മുഴുവൻ പൂർത്തീകരിച്ചതുപോലെയാണ് അവർ തങ്ങളുടെ ആനന്ദ പ്രകടനം നടത്തുന്നത്. ഒരു പ്രതിഷ്ഠാ ശുശ്രൂഷയും സ്തോത്ര സമയവും ദൈവത്തിന് സ്തുതികൾ പാടുന്ന അവസരവും ഉണ്ടാകുന്നു. ഇത് അവരെ സംബന്ധിച്ചിടത്തോളം ആവേശഭരിതമായ ഒരു അനുഭവമായിരുന്നു. അവരുടെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. ഇതുതന്നെയല്ലായിരുന്നുവോ നമ്മുടെ നാട്ടിലെ സ്ഥിതിയും? ഒരു നല്ല ആരാധനാസ്ഥലം പണിയുവാൻ പണമില്ലാതിരുന്നതിനാൽ എല്ലാവരോടും പിരിവെടുത്ത് അംഗങ്ങളുടെ എല്ലാം പരിശ്രമ ഫലമായി ഒരു ഓലക്കെട്ടിടം തല്ലിക്കൂട്ടി. അതിൽ ചാണകം മെഴുകിയ തറയിൽ മെടഞ്ഞ ഓലയിട്ട് അതിന്മേലിരുന്ന് ആരാധിച്ചിരുന്ന കാലത്ത് ആത്മീക ആവേശവും ഭക്തിയും ഉണ്ടായിരുന്നു. ഇന്ന് സമൃദ്ധിയുടെ കാലമാണല്ലോ. ദശലക്ഷങ്ങൾ മുടക്കിയാണല്ലോ ആരാധനാലയങ്ങൾ പണികഴിപ്പിക്കുന്നത്. ആവശ്യമുള്ളതും ഇല്ലാത്തതുമെല്ലാം പള്ളി നിറയുണ്ട്. ഇന്നില്ലാത്തതോ? ഭക്തി. ഭക്തിയുടെ വേഷമുണ്ട്, എന്നാൽ ഭക്തിയില്ല. ആഴ്ചയിൽ ഒരിക്കൽ ഏതോ ഒരു ആഘോഷത്തിന് എന്നതുപോലെ മനുഷ്യർ കൂടി വരുന്നു. ഏതായാലും ഈ യഹൂദന്മാർ തങ്ങൾ പണിത അടിസ്ഥാനത്തിനാൽ ആകെ ആവേശഭരിതരായിരിക്കുകയാണ്. അതുകൊണ്ട് അവർ ഒരു സ്തോത്ര ആരാധന സംഘടിപ്പിച്ചു. 3:11 വാക്യം നാം വായിക്കുന്ന, അവർ യഹോവയെ അവൻ നല്ലവൻ, ഇസ്രായേലിനോട് അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്നിങ്ങനെ വാഴ്ത്തി സ്തുതിച്ചും കൊണ്ട് ഗാനപ്രതിഗാനം ചെയ്തു. അവർ യഹോവയെ സ്തുതിക്കുമ്പോൾ യഹോവയുടെ ആലയത്തിൻ്റെ അടിസ്ഥാനം ഇട്ടതുകൊണ്ട് ജനമെല്ലാം അത്യുച്ചത്തിൽ ആർത്ത് ഘോഷിച്ചു. ശലോമോൻ്റെ ദേവാലയം കണ്ടിട്ടില്ലാത്ത ഇളയ തലമുറയാണ് ഇവിടെ ഈ പറഞ്ഞിരിക്കുന്നത്. അടിസ്ഥാനം പൂർത്തീകരിക്കുക എന്നുള്ളത് അതിൽ ഉൾപ്പെട്ടിരുന്ന എല്ലാവരുടെയും കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ്. എന്നാൽ തൻ്റെ കഠിനാധ്വാനത്തിനോ തനിക്കോ പുകഴ്ച ലഭിക്കുവാൻ ആരും ശ്രമിച്ചില്ല. പകരം സകലരും ചെയ്തു തീർത്ത പ്രവൃത്തിയാൽ ദൈവത്തെ പുകഴ്ത്തി. എല്ലാ നല്ല ദാനങ്ങളും ദൈവത്തിങ്കൽ നിന്നാണ് വരുന്നത്. താലന്തുകൾ, കഴിവുകൾ, ബലം, നേതൃത്വ പാടവം, നമ്മളും നമ്മിലൂടെയും ചെയ്യുന്ന കാര്യങ്ങൾക്കായി നാം ദൈവത്തിന് നന്ദി കരേറ്റണം. സകല മാനവും മഹത്വവും ലഭിക്കേണ്ടത് അവനാണ്. 12:13 വാക്യങ്ങൾ, എന്നാൽ പുരോഹിതന്മാരിലും ലേവ്യരിലും പിതൃഭവന തലവന്മാരിലും മുമ്പിലത്തെ ആലയം കണ്ടിട്ടുള്ള വയോധികന്മാരായ അനേകർ ഈ ആലയത്തിൻ്റെ അടിസ്ഥാനം ഇട്ട് കണ്ടപ്പോൾ ഉറക്കെ കരഞ്ഞുപോയി. മറ്റു പലരും സന്തോഷത്തോടെ ഉച്ചത്തിൽ ആർത്തു. അങ്ങനെ ജനത്തിൽ സന്തോഷ ഘോഷത്തിൻ്റെ ശബ്ദവും കരച്ചിലിൻ്റെ ശബ്ദവും തമ്മിൽ തിരിച്ചറിയുവാൻ കഴിയാതെയിരുന്നു. ജനം അത്യുച്ചത്തിൽ ഘോഷിച്ചതുകൊണ്ട് ഘോഷം ബഹുദൂരം കേട്ടു. ഈ ദേവാലയ പ്രതിഷ്ഠാ ശുശ്രൂഷ സമയത്ത് രണ്ടു കൂട്ടം ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. പഴയ ദേവാലയത്തെ കണ്ടിട്ടില്ലാത്ത യുവജനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ കാണുന്നത് അവർക്ക് തികച്ചും പുതുതായിരുന്നു. അവരുടെ യുവത്വത്തിലും ആവേശത്തിലും അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുകയായിരുന്നു. ദൈവം അവരെ അനുഗ്രഹിക്കുകയും ചെയ്തു. രണ്ടാമത്തെ കൂട്ടം വയോധികരായിരുന്നു. അവർ ശലോമോൻ്റെ ദേവാലയം ഓർത്തു. അതെ, അതെത്ര മനോഹരമായിരുന്നു. ഞാൻ ചിന്തിക്കുന്നത് ഈ പ്രായമുള്ളവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കാണും, ശേ, ഈ രണ്ടാമത്തെ ആലയം ഏതുമില്ല. ഈ പിള്ളേരെ ശലോമോൻ പണി കഴിപ്പിച്ച ആലയം ഒന്ന് കണ്ടിരുന്നെങ്കിൽ. പ്രായമുള്ളവർ പറയുന്നത് വാസ്തവമാകുന്നെങ്കിൽ തന്നെ യുവജനങ്ങൾക്ക് അത് അത്ര പ്രോത്സാഹജനകമായിരുന്നില്ല. ഈ സാഹചര്യത്തിൽ ദൈവം കൈകാര്യം ചെയ്യേണ്ട ഒരു പ്രശ്നം എന്തെന്നാൽ, പ്രായമുള്ളവരുടെ സംസാരത്താൽ നിരാശപ്പെട്ടു പോയ യുവാക്കളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതായിരുന്നു. ഈ കാരണത്താൽ പ്രവാചകനായ ഹഗ്ഗായി ജനങ്ങളോട് പറയുന്നതായി നാം കാണുന്നത്, പോയി പണിയുവാൻ ദൈവം അരുളി ചെയ്യുന്നു. ദൈവം നിങ്ങളോടുകൂടെ ഉണ്ട്. ശലോമോൻ്റെ ദേവാലയത്തിൽ ഒടുവിൽ ദൈവം ഉണ്ടായിരുന്നില്ല. ദൈവത്തിൻ്റെ തേജസ് അതിൽ നിന്നും മാറിപ്പോയിരുന്നല്ലോ. എന്നാൽ ഇപ്പോൾ ദൈവം നിങ്ങളോടൊപ്പമുണ്ട്. മുൻപോട്ട് പോയി പണിയുക. ദൈവവേലയെ നിരാശപ്പെടുത്തുന്ന അനേകം പഴയ കാലത്തുള്ളവർ ഇന്നുമുണ്ട്. ഇത് പ്രായമുള്ളവരായിരിക്കണമെന്നില്ല. ഇന്ന് നാം കാണുന്ന ആത്മീക പ്രസ്ഥാനങ്ങൾ കൂടുതലും സഭയ്ക്ക് വെളിയിൽ ആയിരിക്കുന്നതിൻ്റെ കാരണം സഭയ്ക്കുള്ളിൽ അനേകം പഴമക്കാർ ഉണർവിനെ പിൻപോട്ട് പിടിച്ചിരിക്കുകയാണ്. ആരാധനകളിൽ ഇന്ന് ഇത് വ്യക്തമാണല്ലോ. അവർ ആത്മീക കാര്യം വരുമ്പോൾ മാത്രം പഴയ ദിനങ്ങൾ ഓർക്കുന്നു. പുതിയ കാലത്തിൽ പ്രവേശിക്കുവാൻ അവർ തയ്യാറല്ല. ഇന്നും 5 പൈസയും 10 പൈസയും ഭക്തിയോടെ കൈമടക്കി സ്തോത്രകാഴ്ചയ്ക്കായി അർപ്പിക്കുന്ന കുബേരന്മാർ നമ്മുടെ സഭകളിലുണ്ട് ഇല്ലേ? ഒരു കാലത്ത് ആവശ്യമായിരുന്ന പലതും ഇന്ന് ആചാരങ്ങളായി തുടരുന്നത് ഈ പഴയ ചിന്താഗതി കൊണ്ടല്ലേ? അത് ഇളയ തലമുറയെ എത്രമാത്രം നിരാശപ്പെടുത്തുന്നു എന്നവർ ചിന്തിക്കാറില്ല. ആത്മീകമായി വളരുവാൻ സഹായകമായത് എന്തെന്നുള്ളതിനേക്കാൾ പണ്ടത്തേതൊക്കെ അതുപോലെ ആവർത്തിക്കണമെന്ന് ശാഠ്യം പിടിക്കുന്ന പ്രവണത. ദൈവവചനത്തെ ആധുനികമാക്കുവാൻ ശ്രമിക്കണമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഏതായാലും സംഭവിക്കുവാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. തനിക്കുള്ളവരെ കർത്താവിനറിയാം. ഗോതമ്പും പതിരും അവൻ വേർതിരിക്കുവാൻ പോകുകയാണ്. അത് അവൻ്റെ ജോലിയാണ്, നമ്മുടെ കാര്യമല്ല. ദൈവത്തിങ്കിലേക്കുള്ള ഒരു നീക്കം ഇന്നുണ്ട് എന്നതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അതിനായി നമുക്ക് സന്തോഷിക്കാം. ഈ കാലയളവിൽ നമുക്ക് വിലപിക്കുകയും വിമർശിക്കുകയും ചെയ്യാതിരിക്കാം. ലഭിച്ചിട്ടുള്ള സാധ്യതകൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. മറ്റുള്ളവരെ എത്രമാത്രം പ്രോത്സാഹിപ്പിക്കാമോ നമുക്ക് അത്രമാത്രം അതിനുവേണ്ടി ശ്രമിക്കാം. തീർച്ചയായും നമ്മെ കൊണ്ടത് സാധിക്കും. തുടർന്ന് ആലയം പണിക്കുണ്ടായ എതിർപ്പിനെയാണ് നാം കാണുന്നത്. ആലയപ്പണിക്കുണ്ടായ എതിർപ്പ് അകത്തുനിന്ന് ആയിരുന്നില്ല, പുറമേ നിന്നായിരുന്നു. നാലാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നത് നാലാം അധ്യായത്തിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങളിൽ പ്രവാസികൾ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയ്ക്ക് മന്ദിരം പണിയുന്നു എന്ന് യഹൂദിയുടെയും ബെന്യാമിൻ്റെയും വൈരികൾ കേട്ടപ്പോൾ അവർ സെരുബാബേലിൻ്റെയും പിതൃഭവന തലവന്മാരുടെയും അടുക്കൽ വന്ന് അവരോട്, ഞങ്ങൾ നിങ്ങളോടുകൂടെ പണിയട്ടെ, നിങ്ങളുടെ ദൈവത്തെ നിങ്ങളെന്ന പോലെ ഞങ്ങളും അന്വേഷിക്കുകയും ഞങ്ങൾ അവന് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന അശൂർ രാജാവായ എസർഹദ്ദോൻ്റെ കാലം മുതൽ യാഗം കഴിക്കുകയും ചെയ്തു പോരുന്നു എന്ന് പറഞ്ഞു. ചിലർ വിശ്വസിക്കുന്നത് തെക്കേ രാജ്യത്തിലെ രണ്ട് ഗോത്രങ്ങൾ മാത്രമേ വാഗ്ദത്ത് ദേശത്തേക്ക് മടങ്ങി വന്നുള്ളൂ എന്നത്രേ, അതായത് യഹൂദയും ബെന്യാമീനും മാത്രം. ഇതേക്കുറിച്ച് ഞാൻ പിന്നീട് വിശദമായി സംസാരിക്കുന്നതാണ്. എന്നാൽ ഞാൻ ഓർപ്പിക്കട്ടെ, 12 ഗോത്രങ്ങളും പ്രവാസത്തിൽ നിന്നും തങ്ങളുടെ സ്വന്തം ദേശത്തേക്ക് മടങ്ങി വരികയുണ്ടായി. ഇവിടെ തന്നെ അത് പറയുന്നത് അശൂർ രാജാവായ എസർഹദ്ദോൻ്റെ കാലത്ത് എന്നത്രേ. അവർ വാഗ്ദത്ത് ദേശത്തേക്ക് മടങ്ങി വന്നു എന്നത്രേ. വടക്കേ ഗോത്രങ്ങളെ അടിമകളാക്കി കൊണ്ടുപോയിരുന്നത് അശൂര്യരാകുന്നു എന്നോർക്കുന്നുവല്ലോ. ഇവരിൽ ചിലർ തിരിഞ്ഞു നിന്നിട്ട് ശമര്യരുമായി ഇടകലർന്നു. അവർക്കിപ്പോൾ ബാബേലിൽ നിന്നും വന്ന ആളുകളോട് ചേരണം എന്ന ആഗ്രഹമാണുള്ളത്. ആലയം വീണ്ടും പണിയുന്ന പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നതിന് ശത്രു ആദ്യം ചെയ്യുന്നത് തങ്ങളുമായി ഒരു കൂട്ടുകെട്ടുണ്ടാക്കുവാൻ പണിയുന്നവരെ നിർബന്ധിക്കുകയാണ്. സാത്താന്റെ പ്രവർത്തനത്തിലെ ചതി എപ്പോഴും ഈ പറഞ്ഞതുപോലെയാകുന്നു. സഭകളെ ഭിന്നിപ്പിക്കുവാൻ അവൻ അവൻ്റെ എല്ലാ തന്ത്രങ്ങളും ഉപയോഗിക്കുന്നു. ഈ ജനത്തെ എങ്ങനെയെങ്കിലും തങ്ങളോടൊപ്പം കിട്ടിയെന്നാൽ പിന്നെ നശിപ്പിക്കുവാൻ എളുപ്പമാണല്ലോ. ഇവിടെ യഹൂദയുടെയും ബെന്യാമിൻ്റെയും വൈരികൾ പറയുന്നു, ആഹാ, ഇത്രയും കാലമെല്ലാം ഞങ്ങൾ ഇവിടെ ദൈവത്തെ ആരാധിക്കുകയായിരുന്നു. ഞങ്ങളുടെ അപ്പൻ അപ്പൂപ്പന്മാർ മുതൽ ആരാധിച്ചിരുന്നത് ഇവിടെ തന്നെയാണ്. നിങ്ങൾ ഇപ്പോൾ ഇങ്ങോട്ട് തിരികെ വന്നതല്ലേ ഉള്ളൂ. ഞങ്ങളും കൂടി നിങ്ങളോടൊപ്പം ചേർന്നിട്ട് നമുക്ക് ഒരുമിച്ച് അവനെ ആരാധിക്കാം. അത് കേട്ടിട്ട് പുറമേ കുഴപ്പമൊന്നും ഇല്ല എന്ന് തോന്നുന്നില്ലേ? എന്നാൽ നാം കാണുന്നത് പോലെ അല്ലെങ്കിൽ കേൾക്കുന്നത് പോലെ അവർക്ക് ആത്മാർത്ഥതയൊന്നുമില്ലായിരുന്നു എന്ന് കാണുവാൻ പോവുകയാണ്. ദൈവവുമായി ഒരു ബന്ധവും ഇല്ലാത്തവർ ദൈവമക്കളുമായി കൂട്ടുപിടിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ ചിന്തിച്ചാൽ അനാത്മികത്വം മാത്രമായിരിക്കും ഫലം. ഇന്ന് അനേക ആരാധനാ സ്ഥലങ്ങളിലും കണ്ടുവരുന്നത് അതത്രേ. മൂന്നാം വാക്യത്തിൽ നാം കാണുന്നു, അതിന് സെരുബാബേലും യേശുവയും ശേഷം ഇസ്രായേൽ പിതൃഭവന തലവന്മാരും അവരോട്, ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആലയം പണിയുന്നതിൽ നിങ്ങൾക്ക് ഞങ്ങളുമായി കാര്യമൊന്നുമില്ല. പാർസ് രാജാവായ കോരസ് രാജാവ് ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഞങ്ങൾ തന്നെ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയ്ക്ക് അത് പണിതുകൊള്ളാം എന്ന് പറഞ്ഞു. ഇസ്രായേലിലെ പിതൃഭവന തലവന്മാർ അത്ര നല്ലവരായിരുന്നില്ല ഇല്ലേ? ഇത്രയ്ക്കൊരു അകൽച്ച വേണോ? തങ്ങളോടൊപ്പം കൂടുവാൻ ആഗ്രഹിച്ച ശത്രുക്കളുടെ താല്പര്യത്തെ അവർ നിരാകരിച്ചു. ഈ എക്യൂമെനിക്കൽ പ്രസ്ഥാനത്തോട് ഇസ്രായേലിയർക്ക് അത്ര താല്പര്യമില്ലായിരുന്നു എന്ന് തോന്നുന്നില്ലേ? വാസ്തവത്തിൽ അവർ അല്പം കർക്കശക്കാരായിട്ടാണ് കാണപ്പെടുന്നത്. എന്നാൽ ഇതിലെ ഏറ്റവും രസകരമായ കാര്യം എന്തെന്നാൽ, ഈ തള്ളിക്കളഞ്ഞ കർക്കശക്കാരായിരുന്നവരാണ് ശരി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശരിയായിരിക്കുക എന്നതത്രേ. ഒരു വിഷയത്തെ മനഃശാസ്ത്രപരമായി വേണോ അതോ വചനപ്രകാരം വേണോ വിലയിരുത്തേണ്ടത് എന്നുള്ള ചോദ്യം വരുമ്പോൾ ഒരു ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം ദൈവവചനമാകുന്നു പ്രധാനപ്പെട്ടത്. ഈ കാര്യം നാം മറക്കരുത്. ദൈവവചനത്തിൽ നിന്നും വ്യതിചലിച്ച് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകരുത്. നമ്മുടെ നിലപാട് വ്യക്തമായിരിക്കണം, ശക്തമായിരിക്കണം. 4-5 വാക്യങ്ങൾ നോക്കിക്കാട്ട്. ആകയാൽ ദേശനിവാസികൾ യഹൂദജനത്തിന് ധൈര്യക്ഷയം വരുത്തി പണിയാതിരിക്കേണ്ടതിന് അവരെ പേടിപ്പിച്ചു. അവരുടെ ഉദ്ദേശം നിഷ്ഫലമാകേണ്ടതിന് അവർ പാർസി രാജാവായ കോരസിൻ്റെ കാലത്തൊക്കെയും പാർസി രാജാവായ ദാരിയാവേശിൻ്റെ വാഴ്ച വരെയും അവർക്ക് വിരോധമായി കാര്യസ്ഥന്മാരെ കൈക്കൂലി കൊടുത്തു വശത്താക്കി. അവർ സുഹൃത്തുക്കളെ പോലെ സമീപിച്ചെങ്കിലും വാസ്തവത്തിൽ ആരാകുന്നു എന്ന് ഇവിടെ വെളിവാകും. അവർ ശത്രുക്കൾ തന്നെ ആയിരുന്നു. അവരുടെ അപേക്ഷ നിരസിച്ചപ്പോൾ തന്നെ അവർ ശക്തമായി എതിർക്കുവാൻ തുടങ്ങും. ഓരോരുത്തരുടെയും ശരിയായ രൂപം മനസ്സിലാക്കുവാൻ ഈ പരീക്ഷ ഇന്നും സഹായകമാണ്. 7 വാക്യം, അർത്ഥശിഷ്ടാവിൻ്റെ കാലത്ത് ബിസ്ലാമും മിത്രദാത്തും തബയേലും ശേഷം അവരുടെ കൂട്ടക്കാരും പാർസ് രാജാവായ അർത്ഥശിഷ്ടാവിന് ഒരു പത്രിക എഴുതി അയച്ചു. പത്രിക അരാമ്യ അക്ഷരത്തിൽ അരാമ്യ ഭാഷയിൽ തന്നെ എഴുതിയിരുന്നു. ധർമാധ്യക്ഷനായ രഹൂമും രായസക്കാരനായ ശിംഷായിയും യെരുസലേമിന് വിരോധമായി അർത്ഥശിഷ്ട രാജാവിന് ഒരു പത്രിക എഴുതി അയച്ചു. ഇവിടെ പണിക്കു വേണ്ടി യെരുസലേമിലേക്ക് വന്ന ആളുകൾക്ക് നേരെ വളരെയേറെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പാർസി രാജാവിനൊരു കത്തയക്കുവാൻ അവർ തീരുമാനിച്ചു. എങ്ങനെയെങ്കിലും പണി നിർത്തിക്കണമെന്ന് മാത്രമാണ് അവരുടെ ചിന്ത. അവർ അയച്ച കത്തിൻ്റെ ഒരു പകർപ്പ് ഇവിടെ നമുക്ക് ലഭിക്കുന്നു. 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ, അവർ അർത്ഥശിഷ്ട രാജാവിന് അയച്ച പത്രികയുടെ പകർപ്പ് എന്തെന്നാൽ, നദിക്കിക്കരെയുള്ള നിന്റെ ദാസന്മാരായ പുരുഷന്മാർ ഇത്യാദി രാജാവ് ബോധിപ്പാൻ തിരുമുൻപിൽ നിന്ന് പുറപ്പെട്ട് ഞങ്ങളുടെ അടുക്കൽ യെരുശലേമിൽ വന്നിരിക്കുന്ന യഹൂദന്മാർ മത്സരവും ദുഷ്ടതയുമുള്ള ആ പട്ടണം പണികയും അതിൻ്റെ മതിലുകൾ കെട്ടുകയും അടിസ്ഥാനങ്ങൾ നന്നാക്കുകയും ചെയ്യുന്നു. പട്ടണം പണിത് മതിലുകൾ കെട്ടിത്തീർന്നാൽ അവർ കരമോ നികുതിയോ ചുങ്കമോ ഒന്നും അടയ്ക്കയില്ല. അങ്ങനെ ഒടുവിൽ അവർ രാജാക്കന്മാർക്ക് നഷ്ടം വരുത്തും എന്ന് രാജാവിന് ബോധിച്ചിരിക്കണം. അവരുടെ വാദം എന്തെന്നാൽ, യെരുശലേം മത്സരമുള്ള ഒരു പട്ടണമാണ്, അത് വീണ്ടും പണിയുവാൻ അർത്ഥശിഷ്ട രാജാവ് അനുവദിച്ചാൽ അവന് കൂടുതൽ പ്രശ്നമുണ്ടാകും. അതുകൊണ്ട് പാർസി രാജാവ് അവരുടെ ഉപദേശം കൈക്കൊണ്ടു. അവരുടെ കുറ്റപ്പെടുത്തൽ ശരിയാണോ എന്നറിയുവാൻ രാജാവ് രേഖകൾ പരിശോധിച്ചു. അവൻ അയച്ച മറുപടി കത്തിൽ അവൻ പറഞ്ഞത് ഞാൻ 19-ാം വാക്യം വായിക്കാം, ശ്രദ്ധിച്ചാണ്. 19 മുതൽ 22 വരെ, നാം കൽപ്പന കൊടുത്തിട്ട് അവർ ശോധന ചെയ്ത് നോക്കിയപ്പോൾ ആ പട്ടണം പുരാതനമേ രാജാക്കന്മാരോട് എതിർത്ത് നിൽക്കുന്നതെന്നും അതിൽ മത്സരവും കലഹവും ഉണ്ടായിരുന്നു എന്നും യെരുശലേമിൽ ബലവാന്മാരായ രാജാക്കന്മാർ ഉണ്ടായിരുന്നു. അവർ നദിക്ക് അക്കരയുള്ള നാടൊക്കെയും വാണ് കരവും നികുതിയും ചുങ്കവും വാങ്ങി വന്നു എന്നും കണ്ടിരിക്കുന്നു. ആകയാൽ നാം മറ്റൊരു കൽപ്പന അയക്കുന്നത് വരെ അവർ പട്ടണം പണിയുന്നത് നിർത്തിവെക്കേണ്ടതിന് ആജ്ഞാപിപ്പിൻ. നിങ്ങൾ അതിൽ ഉപേക്ഷ ചെയ്യാതെ ജാഗ്രതയായിരിപ്പിൻ. രാജാക്കന്മാർക്ക് നഷ്ടവും ഹാനിയും വരരുത്. പാർസി രാജാവിൻ്റെ കയ്യിൽ നിന്നും ഈ കത്ത് വന്നപ്പോൾ മടങ്ങി വന്ന യഹൂദന്മാരോട് ചേർന്ന് പണിയുവാൻ താല്പര്യപ്പെട്ട സ്നേഹിതർ പെട്ടെന്ന് എഴുത്ത് പണി നടക്കുന്നിടത്തേക്ക് കൊണ്ടുവന്നു. അവരുടെ ആവേശം കാണേണ്ടത് തന്നെയാണ്. 23-24 വാക്യങ്ങൾ, അർത്ഥശിഷ്ട രാജാവിൻ്റെ എഴുത്തിൻ്റെ പകർപ്പ് രഹൂമും രായസക്കാരനായ ശിംഷായിയും അവരുടെ കൂട്ടക്കാരും വായിച്ചു. കേട്ട ശേഷം അവർ യെരുശലേമിൽ യഹൂദന്മാരുടെ അടുക്കൽ ബന്ധപ്പെട്ട് ചെന്ന് ബലാത്കാരത്തോടെ അവരെ ഹേമിച്ച് പണിമുടക്കി. അങ്ങനെ യെരുശലേമിലെ ദേവാലയത്തിൻ്റെ പണി മുടങ്ങി. പാർസി രാജാവായ ദാരിയാവേശിൻ്റെ വാഴ്ചയുടെ 2-ാം ആണ്ടുവരെ പണി മുടങ്ങിക്കിടന്നു. പണി നിർത്തുവാനായി അവർ നിർബന്ധിക്കുന്നതാണ് നാം ഇവിടെ കാണുന്നത്. നോക്കണേ, ദൈവവേലയെ താല്പര്യപൂർവം വിശ്വസ്തയോടുകൂടെ ചെയ്യുവാൻ മുൻപോട്ട് വരുന്ന ആളുകളെ നിരാശപ്പെടുത്തുവാൻ, അവരെ മുടക്കുവാൻ ഇന്നും ഇതുപോലെ ശ്രമിക്കുന്ന അനേകരില്ലേ? വാസ്തവത്തിൽ ഇതിൻ്റെ പിൻപിൽ ദൈവവചനമോ ആവേശമോ അല്ല നാം കാണുന്നത്. പലപ്പോഴും ഇതിൻ്റെ പിൻപിൽ സ്ഥാപിത താല്പര്യങ്ങളും സ്വാർത്ഥ താല്പര്യങ്ങളും അല്ലേ ഉള്ളത്? നമുക്ക് നമ്മുടെ ജീവിതത്തെ ഇതുമായി ബന്ധപ്പെടുത്തി ഒന്ന് പരിശോധിക്കാം. മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന, അതെ, നല്ല കാര്യങ്ങൾ ചെയ്യുന്ന, വിശ്വസ്തയോടുകൂടെ ആത്മാർത്ഥമായി നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്ന മനോഭാവമാണോ അതോ അവരെ നിരാശപ്പെടുത്തുന്ന ആ മനോഭാവമാണോ നമുക്കുള്ളത്? ദൈവം മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുവാൻ വളർത്തുന്ന ആ മനോഭാവത്തോടെ